2019 ഫെബ്രുവരി 25 തിങ്കളാഴ്ച കേരളകൗമുദി ദിനപത്രത്തിന്റെ മുഖപ്രസംഗം പേജിൽ നിന്ന്. വൈരമില്ലാത്തൊരു ലോകം. ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റ് പ്രസിഡന്റ് സ്വാമി വിശുദ്ധാനന്ദ എഴുതിയ ഗുരുപ്രകാശം പങ്ക്തി. ഇന്നത്തെ ലോകത്ത് ശത്രുക്കളില്ലാത്ത ഒരാളെ കണ്ടെത്താൻ പ്രയാസമാണ്. എത്രയധികം ദാനം ചെയ്യുന്നയാളിനും എത്ര നല്ല കാര്യങ്ങൾ ചെയ്യുന്നയാളിനും വരെ ഇന്ന് ശത്രുക്കളുണ്ട്. ഈ ശത്രുത്വം എവിടെ നിന്നും വരുന്നതാണ്? വിദ്യാഭ്യാസമില്ലായ്മയിൽ നിന്നോ, ധനസ്ഥിതിയില്ലായ്മയിൽ നിന്നോ, സാമൂഹ്യമായ പിന്നാക്കാവസ്ഥയിൽ നിന്നോ, രാഷ്ട്രീയ പ്രത്യയശാസ്ത്ര വിശ്വാസങ്ങളിൽ നിന്നോ ഒന്നും വരുന്നതല്ല ഇത്. ഒരുപക്ഷെ ഇതുകൊണ്ടൊക്കെയാണ് ഒരാൾക്ക് മറ്റൊരാളോട് ശത്രുതയുണ്ടാകുന്നതെന്ന തോന്നൽ പലർക്കും ഉണ്ടാകാമെങ്കിലും വാസ്തവം അതല്ല. സമഭാവനയില്ലായ്മയിൽ നിന്നും സമബുദ്ധിയില്ലായ്മയിൽ നിന്നുമാണ് വിദ്വേഷത്തിന്റെയും വിയോജിപ്പിന്റെയുമൊക്കെ ഏതൊരു മുളയും പൊട്ടി വളരുന്നത്. വിദ്യാലയങ്ങളുടെ എണ്ണവും അഭ്യസ്തവിദ്യരുടെ വർധനവും സാക്ഷരതയുടെ പെരുപ്പവും സാമൂഹ്യനീതിബോധത്തെക്കുറിച്ചുള്ള ബോധവൽക്കരണവുമെല്ലാം ഇക്കാലത്ത് വളരെയധികം കൂടി വന്നിട്ടുണ്ടെങ്കിലും മനുഷ്യർ തമ്മിലുള്ള ശത്രുതകളിൽ യാതൊരു കുറവും വന്നു കാണുന്നില്ല. 4 പേർ കൂടുന്നിടത്ത് 3 പേരും വിയോജിക്കുന്ന കാഴ്ച ഈ പ്രകൃതിയിൽ മനുഷ്യർക്കിടയിൽ മാത്രം കാണുന്ന ഒരു സവിശേഷതയായി മാറിയിരിക്കുന്നു. ശത്രുത ലോകരാജ്യങ്ങളെ തമ്മിൽ അടുപ്പിക്കുന്നതിനും സമൂഹത്തെ ഭിന്നിപ്പിക്കുന്നതിനും സമുദായങ്ങളെ തമ്മിൽ ഏറ്റുമുട്ടിക്കുന്നതിനും കാരണമായി തീരുന്നതുപോലെ തന്നെ കുടുംബങ്ങളെയും താറുമാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. ചില ശത്രുതകൾ ഒറ്റ വാക്കിൽ പറഞ്ഞു തീർക്കാവുന്നതേയുള്ളൂവെങ്കിലും അതും വേണ്ടും വണ്ണം പറയാനും കൊള്ളാനും അംഗീകരിക്കാനും ആകാത്ത വിധം മനുഷ്യർ പരസ്പരം അകലുകയാണ്. താൽക്കാലികമായി ഉണ്ടാകാവുന്ന ചില അല്പലാഭത്തിനു വേണ്ടിയോ സുഖലബ്ധിക്കു വേണ്ടിയോ പോരടിക്കുന്നവർക്ക് ജീവിതത്തിൽ ഉണ്ടായേക്കാവുന്ന വലിയ നേട്ടങ്ങൾ ഇതുമൂലം നഷ്ടപ്പെട്ടു പോകും. എത്ര നഷ്ടം വന്നാലും ശത്രുത കൈവിടാത്തവരെത്രയോ നമുക്കു ചുറ്റിലുമുണ്ടെന്നത് വേദനാജനകമായൊരു യാഥാർത്ഥ്യമാണ്. ശത്രുത കൊണ്ട് ചെറിയ നേട്ടങ്ങൾ ഉണ്ടാക്കിയവരുടെ ജീവിതത്തിൽ അതുമൂലമുണ്ടായിട്ടുള്ള വലിയ കോട്ടങ്ങൾ എത്രയെന്ന് നാം ഒരു മാത്രയെങ്കിലും ഏകനായിരുന്ന് ചിന്തിക്കുന്നതായാൽ ഒരു വസ്തുത വ്യക്തമായി ബോധ്യപ്പെടും. അതായത്, ശത്രുത കൊണ്ട് അന്തിമമായി നഷ്ടം മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്ന സത്യം. ഓരോ നിഴലുകളും വെളിച്ചത്തിന് മറയാകുന്നതുപോലെ ഓരോ ശത്രുതയും നമ്മുടെ ജീവിതത്തിന്റെ സൗകുമാര്യതയെ കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ടും നമ്മൾ ജീവിതത്തെ പ്രകാശിപ്പിക്കുന്ന സ്നേഹത്തിന്റെ തിരികൾ കൊളുത്തുവാൻ വൈമനസ്യം കാണിക്കുകയാണ്. ആത്മവിശ്വാസം പകരുവാനും പകർത്തുവാനും വാക്കുകൾ കൊണ്ട് കഴിയുമെന്നിരിക്കെ അതിനു മുതിരാതെ വാക്കുകളാൽ പ്രകോപനമുണ്ടാക്കുന്നവൻ എത്ര ഉന്നതസ്ഥാനീയനായാലും ആത്മീയ ദരിദ്രനാണ്. ശത്രുത കൊണ്ട് യാതൊന്നും കൈയടക്കാനാവുകയില്ലെന്ന് ചരിത്രം നമ്മെ നിരന്തരം ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ശത്രുത മനസ്സിന്റെ മൃദുലഭാവങ്ങളെ കാട്ടുതീ കരിയിലേ എന്ന പോലെ കത്തിച്ചു കളയുകയും ചെയ്യും. മനസ്സിൽ ശത്രുതയുള്ളവന് ഒരിക്കലും ആത്മീയമായ ഉണർവ് ഉണ്ടാവുകയില്ലെന്നതാണ് നേര്. അതുണ്ടാകാത്തിടത്തോളം ഒരുവന് ഒരിക്കലും ശ്രേഷ്ഠമായൊരു ജീവിതവും ഉണ്ടാവുകയില്ല. നമ്മുടെ ഇതിഹാസങ്ങളിലും പുരാണങ്ങളിലും ചരിത്രത്തിലും ഇതിനുവേണ്ട ദൃഷ്ടാന്തങ്ങളുണ്ട്. അതുകൊണ്ട് സ്നേഹത്തിന്റെ കതിരുകൾ മുളപ്പിക്കാനുള്ള മനപ്പാകം നമുക്കുണ്ടാകണം. സ്നേഹത്തിന്റെ നനവിൽ നനയാത്തതും നിനവിൽ നനയാത്തതുമായി ഈ ലോകത്ത് യാതൊന്നുമില്ല. ഈ സ്നേഹത്തിന്റെ നേർത്ത ചരടിലാണ് ഓരോ കുടുംബവും കോർക്കപ്പെടേണ്ടത്. അതില്ലാത്തിടത്ത് വാക്ക് വിഷമായും വിഷയമായും അതുള്ളിടത്ത് വാക്ക് വിഷുവായും വിഷയിയായും അനുഭവവേദ്യമാകും. ഈ തിരിച്ചറിവിലേക്കുയർത്തിയ ഒരു പിതാവിന്റെ അനുഭവം പറയാം. വിദ്യാലയങ്ങളൊന്നും വന്നെത്താത്ത ഒരു ഉൾനാടൻ ഗ്രാമം. അവിടെ കൃഷിപ്പണി കൊണ്ട് മാത്രം ഉപജീവനം നടത്തിവന്നിരുന്ന ഒരു സാധു കർഷകനായിരുന്നു ഉത്തമൻ. അയാൾക്ക് എഴുതാനും വായിക്കാനും അറിയില്ലായിരുന്നു. സൂര്യോദയത്തിനു മുൻപ് തന്നെ വയലിലിറങ്ങി പണിയെടുത്തു തുടങ്ങുന്ന ഉത്തമന് ഒരു മകനെ ഉണ്ടായിരുന്നുള്ളൂ. അവനാണ് ദിവസവും അയാൾക്ക് കൃഷിയിടത്ത് ആഹാരം കൊണ്ടുകൊടുത്തിരുന്നത്. ഒരു ദിവസം നേരമേറെയായിട്ടും ആഹാരമെത്തിയില്ല. അന്നതിന് അയാൾ മകനെ കണക്കറ്റ് ശകാരിച്ചു. പിറ്റേന്ന് നേരം വെളുത്തപ്പോൾ വെള്ളമെടുക്കാൻ അയാൾ മകനെ വിളിച്ചു. അവൻ വിളി കേട്ടില്ല. വീണ്ടും വീണ്ടും അയാൾ ഒച്ച കൂട്ടി മകനെ വിളിച്ചെങ്കിലും അതിനൊന്നും മറുപടി ഉണ്ടായില്ല. ഒടുവിൽ തന്റെ ശകാരത്തിൽ മനം നൊന്തിട്ട് അവൻ വീട് വിട്ടിറങ്ങിപ്പോയതായി അയാൾ മനസ്സിലാക്കി. ഉത്തമന് അത് സഹിച്ചില്ല. ആഴ്ചയൊന്നു കഴിഞ്ഞു അയാൾ നിലവിളിക്കുകയും ബഹളം വയ്ക്കുകയും ഒക്കെ ചെയ്തു. വിവരമറിഞ്ഞ അയൽപ്പക്കത്തെ ഒരുവൻ ഒരു ബുദ്ധി ഉപദേശിച്ചു. നമുക്ക് ഒരു ബോർഡ് എഴുതി ചന്തയിൽ വയ്ക്കാം. ഉത്തമനും അത് സമ്മതമായി. അങ്ങനെ അവൻ ഒരു പലകയിൽ ഉത്തമൻ പറഞ്ഞതുപോലെ കരികൊണ്ട് ഇപ്രകാരം എഴുതി ചന്തയിൽ കൊണ്ടുപോയി വെച്ചു: മകനെ, നിന്റെ അച്ഛനും അമ്മയുമെല്ലാമായ എനിക്ക് ഒരു ദിവസം പോലും നിന്നെ കൂടാതെ ജീവിക്കാനാവില്ല. നാളെ ഞാൻ ചോളക്കെട്ടുമായി ഈ ചന്തയിലെ മരച്ചുവട്ടിൽ വരുമ്പോൾ നീ ഇവിടെ ഉണ്ടാകണം, അല്ലെങ്കിൽ ഞാൻ വയലിൽ കിടന്ന് മരിക്കും. അടുത്ത ദിവസം രാവിലെ തന്നെ ഉത്തമൻ വിൽക്കാനുള്ള ചോളവും ചുമന്ന് ചന്തയിലെ മരച്ചുവട്ടിലെത്തി. അപ്പോൾ നാലഞ്ചു കുട്ടികൾ ആരെയോ പ്രതീക്ഷിച്ചുകൊണ്ട് അവിടെ നിൽക്കുന്നത് കണ്ടു. അവരെല്ലാം അമ്മ നഷ്ടപ്പെട്ടവരും അച്ഛന്റെ ശകാരത്താൽ വീട് വിട്ടിറങ്ങിപ്പോയവരുമായിരുന്നു. അവരുടെ ക്ഷീണിച്ച മുഖവും സ്നേഹത്തിനായുള്ള വിശപ്പും കണ്ട ഉത്തമൻ മകൻ വരാത്തതിൽ നിരാശനായെങ്കിലും ആ കുട്ടികളെയും കൂട്ടി തന്റെ വീട്ടിലെത്തി. അപ്പോൾ അവിടെ ഉത്തമന്റെ മകൻ അടുക്കളയിലിരുന്ന് അന്നത്തേക്കുള്ള ആഹാരം ഉണ്ടാക്കുകയായിരുന്നു. അവനോടുള്ള ഉത്തമന്റെ സ്നേഹം അണപൊട്ടിയൊഴുകി. ആ സ്നേഹപ്രവാഹത്താൽ അവരെല്ലാം ഒന്നായി. പിന്നീട് ഒരു കുടുംബമായി കഴിഞ്ഞ അവർ കൃഷിയിലൂടെ വലിയ ധനികരായിത്തീരുകയും ചെയ്തു. ഇങ്ങനെയുള്ള ഉത്തമന്മാരായി നമ്മൾ മാറണം. അങ്ങനെയായാൽ നമ്മുടെ കുടുംബത്തിലും സമൂഹത്തിലും ലോകത്തും വൈരം വളരുകയില്ല. അതിന് എല്ലാ പ്രാണികളിലുമുള്ള സ്നേഹം, ദയ, സമഭാവന, ഇവ എല്ലാ മനുഷ്യഹൃദയങ്ങളിലും പ്രകാശിച്ചാൽ മതി. ഗുരുദേവ തൃപ്പാദങ്ങളുടെ ജീവിതം ഈ പരിപൂർണതയുടെ പ്രകാശവും പ്രകാശനവുമായിരുന്നു.